إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قاف والقرآن المجيد بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب أإذا متنا وكنا ترابا ذلك رجع بعيد قد علمنا ما تنقص الأرض منهم وعندنا كتاب حفيظ بل كذبوا بالحق لما جاءهم فهم في أمر مريج أفلم ينظروا إلى السماء فوقهم كيف بنيناها وزيناها وما لها من فروج والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل زوج بهيج تبصرة وذكرى لكل عبد منيب ونزلنا من السماء ماء مباركا فأنبتنا به جنات وحب الحصيد بهمانا بطا ستة وشواسي قلت ستة وشواسي قلت أم بلا خطبه نمال بشدي قلت سرقة تيرو الله ورد ألغل قطارم ألغل سرقة تيل تيارا كبتتولا روم قلت അല്ലെങ്കിൽ അവിടെ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ടെന്റുകൾ അതൊക്കെ ലഭിക്കാൻ കാരണമാകുന്ന ചില കർമ്മങ്ങളെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചു വന്നത്. എട്ട് കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. സ്വർഗത്തിലുള്ള കെട്ടിടത്തിന്റെ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു കൊടുത്തത് നമ്മളിവിടെ പറയുകയുണ്ടായി. ഏതൊക്കെ കർമ്മങ്ങൾ ചെയ്താലാണ് നാളെ സ്വർഗത്തിൽ നമുക്ക് വീട് ലഭിക്കുക, സ്വർഗത്തിൽ അല്ലാഹു തആല തയ്യാറാക്കിയിട്ടുള്ള കൊട്ടാരങ്ങളും അതുപോലെ തന്നെ റൂമുകളും ടെന്റുകളും നമ്മൾക്ക് ലഭിക്കുക എന്നുള്ളത് എട്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പള്ളി നിർമ്മാണം അതിലൊന്നായിട്ട് നമ്മൾ വിശദീകരിച്ചു. അതുപോലെ തന്നെ രണ്ടാമതായി നമ്മൾ പറഞ്ഞത് നമ്മുടെ സ്വന്തം മകൻ മരിക്കുന്ന സന്ദർഭത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഖളാഇൽ അല്ലാഹുവിന്റെ വിധിയിൽ തൃപ്തനായിക്കൊണ്ട് അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ ആൾക്ക് സ്വർഗത്തിൽ ബൈത്തുൽ ഹംദ് സ്തുതിയുടെ ഭവനമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. മൂന്നാമതായി നമ്മൾ പറഞ്ഞിട്ടുള്ളത് സ്വഫുകൾ ക്രമീകരിക്കുന്ന വിഷയത്തിൽ, സ്വഫുകൾക്കിടയിലുള്ള ഗ്യാപ്പ് അടക്കുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കാണിച്ചാൽ സ്വർഗത്തിൽ വീട് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നാലാമതായി നമ്മൾ പറഞ്ഞത് റവാത്തിബ് സുന്നത്തുകൾ, അത് 12 റക്അത്ത് ഒരു ദിവസം റവാത്തിബ് നമസ്കാരം അത് പാലിച്ചാൽ, അത് പരിപാലിച്ച് അത് കൃത്യമായ രൂപത്തിൽ നമ്മൾ നിർവഹിച്ചാൽ നമ്മൾക്ക് സ്വർഗത്തിൽ വീടുണ്ട് എന്നുള്ള കാര്യം വിശദീകരിച്ചു. അഞ്ചാമതായി നമ്മൾ പറഞ്ഞിട്ടുള്ളത് രോഗിയെ സന്ദർശിക്കുന്ന കാര്യമാണ്. രോഗിയെ സന്ദർശിച്ചവർക്ക് സ്വർഗത്തിൽ അവർ വീട് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളത് മലക്ക് വിളിച്ചു പറയും എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ആ ഹദീസിന്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് രോഗ സന്ദർശനമല്ലാതെ സിയാറത്തുൽ ഇഖ്വാനി ഫില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ ആദർശ ബന്ധുക്കളെ വെറുതെ പോയി സന്ദർശിക്കുക, അതിനും സ്വർഗത്തിൽ വീടുണ്ട് എന്നുള്ള കാര്യം ആറാമതായി നമ്മൾ പറഞ്ഞു. ഏഴാമതായി നമ്മൾ പറഞ്ഞിട്ടുള്ളത് ദുഹാ നമസ്കാരം,
നാല് റക്അത്ത് നമസ്കരിക്കുകയും അതുപോലെ തന്നെ ളുഹറിന് മുമ്പുള്ള നാല് റക്അത്ത് നമസ്കരിക്കുകയും ചെയ്തവന് സ്വർഗത്തിൽ വീടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസ് നമ്മൾ പറഞ്ഞു. അവസാനമായി നമ്മൾ പറഞ്ഞത് പ്രാർത്ഥനയാണ്. അതിന് നമ്മൾ തെളിവ് പറഞ്ഞിട്ടുള്ളത് ഇംറഅത്തു ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹ, അവർ പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥനയും അതിന് അല്ലാഹു തആല നൽകിയിട്ടുള്ള ഉത്തരവും വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ച കാര്യം നമ്മൾ ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇങ്ങനെ എട്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒമ്പതാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് അൽ ഹിജ്റ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോവുക. ആദർശ സംരക്ഷണത്തിനു വേണ്ടി നാടുവിട്ട് അള്ളാഹുവിന്റെ ദീൻ പ്രകടമാക്കി ജീവിക്കാൻ പറ്റുന്നിടത്തേക്ക് പോവുക എന്നുള്ളതാണ് ഹിജ്റത്തുൽ മഖാൻ. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ വീടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞ ഹദീസ് പ്രകാരമാണ്. റസൂലുള്ള പറഞ്ഞു, അന സഈമുൻ ലിമൻ ആമന ബി വഅസ്ലമ വഹാജറ, ഞാൻ ഉറപ്പു നൽകുന്നു എന്നിൽ വിശ്വസിക്കുകയും അതുപോലെ തന്നെ മുസ്ലിമാവുകയും വഹാജറ എന്നിട്ട് ഹിജ്റ പോവുകയും ചെയ്തയാൾക്ക് ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന, സ്വർഗത്തിന്റെ ഓരത്ത്. റബദുൽ ജന്ന എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് സ്വർഗത്തിന്റെ ഏറ്റവും താഴെ ഭാഗത്ത് എന്നാണ്. അസ്ഫരുൽ ജന്ന അദ്നൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും താഴെ തട്ടിൽ ഞാനൊരു വീട് ഉറപ്പു നൽകാം. വബൈത്തിൻ ഫീ വസത്തിൽ ജന്ന, മാത്രമല്ല സ്വർഗത്തിന്റെ നടുഭാഗത്ത് ഞാനൊരു വീട് ഉറപ്പു നൽകാം. വബൈത്തിൻ ഫീ അഅലാ ഉറഫിൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ ഭാഗത്ത് ഞാനൊരു വീട് ഉറപ്പു നൽകാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആർക്കാണിത് ലഭിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും മുസ്ലിമാവുകയും എന്നിട്ട് ഹിജ്റ പോവുകയും ചെയ്തയാൾക്കാണ് സ്വർഗത്തിന്റെ താഴ്ഭാഗത്തും അതുപോലെ തന്നെ അതിന്റെ നടുഭാഗത്തും അതിന്റെ ഏറ്റവും ഉന്നതമായ ഭാഗത്തും സ്വർഗത്തിൽ വീട് ഞാൻ ഉറപ്പു നൽകാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹിജ്റ പോയ ആളുകൾക്ക് ആദർശ സംരക്ഷണത്തിനു വേണ്ടി ഇൽഹാറുദ്ദീൻ, ദീൻ പ്രകടമാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അത്തരമൊരു നാട്ടിൽ നിന്ന് ദീൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ദീൻ അനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടി, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടി മറു നാട്ടിലേക്ക് പോകുന്നതിന്, ആ സൗകര്യമുള്ള നാട്ടിലേക്ക് പോകുന്നതിന് ആണ് ഹിജ്റത്തുൽ മഖാൻ എന്ന് പറയുക. അതിനാണ് ഈ ശ്രേഷ്ഠത പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ നാട് വിട്ടുപോവുക എന്നുള്ളത് ചെറിയ കാര്യമല്ല, നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്ത വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ എന്നിട്ടും ആ പ്രയാസം സഹിച്ചും ക്ഷമിച്ചും തന്റെ ദീൻ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ട് ഹിജ്റ പോയി കഴിഞ്ഞാൽ അവന് സ്വർഗത്തിൽ അതിന്റെ താഴ്ഭാഗത്തും അതിന്റെ നടുഭാഗത്തും അതിന്റെ ഏറ്റവും ഉന്നത ഭാഗത്തും അവന് വീടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹിജ്റ എന്ന് പറഞ്ഞാൽ അവസാനിച്ച ഒരു കാര്യമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ദീൻ പ്രകടമാക്കാൻ പറ്റാത്ത സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായാൽ, നമ്മൾക്കിപ്പോ നമ്മുടെ ദീൻ പ്രകടമാക്കാനുള്ള സാഹചര്യം നമ്മുടെ ഈ നാട്ടിലുണ്ട്, ഇനി നമ്മൾക്ക് നമ്മുടെ ദീൻ പ്രകടമാക്കി ജീവിക്കാൻ, ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധ്യമാകാത്തൊരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ നമ്മൾക്കും ഹിജ്റ നിർബന്ധമാണ്. യാതൊരു സംശയമുള്ള കാര്യമല്ല അത്, നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് അവർ പോയ ഹിജ്റയെക്കുറിച്ചും ആ ഹിജ്റയിൽ നിന്നുള്ള പാഠങ്ങളും നമ്മൾ ഒരുപാട് ഖുതുബകളിലും ക്ലാസുകളിലൊക്കെ കേട്ടിട്ടും വായിച്ചിട്ടുണ്ടാകും. അത് വെറുതെ വായിക്കാനും അതുപോലെ തന്നെ കേൾക്കാനുമുള്ള കാര്യം മാത്രമല്ല, അത്തരം ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മാനസികമായി നമ്മൾ അതിന് തയ്യാറെടുക്കണം. അത് അവസാനിച്ചു എന്നുള്ളതല്ല, അത് കുറച്ച് ത്യാഗമുള്ള കാര്യമാണ്. സ്വന്തം നാട്, നമ്മൾ ജനിച്ചു വളർന്ന നാടും വീടും ഒഴിവാക്കി ദീൻ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അത് നമ്മൾ ഒഴിവാക്കി മറ്റൊരു നാട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ കുറച്ച് ത്യാഗമുള്ള, കുറച്ച് ക്ഷമയും അതുപോലെ തന്നെ പ്രയാസവുമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹിജ്റക്ക് ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠത ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ശ്രേഷ്ഠത പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ, ഹദീസുകൾ പരിശോധിച്ചാൽ ഒരുപാട് ശ്രേഷ്ഠതകൾ കാണാൻ സാധിക്കും. അല്ലാഹു തആല സൂറത്ത് തൗബയിൽ പറഞ്ഞു, അല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം, വിശ്വസിക്കുകയും ഹിജ്റ പോവുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്യുകയും ചെയ്ത ആളുകൾ, അവർക്ക് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ഉന്നതമായ പദവിയാണുള്ളത്. വിശ്വസിക്കുകയും ഹിജ്റ പോവുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുകയും ചെയ്ത ആളുകൾക്ക്, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും പോരാടുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് വലിയ പദവിയാണ് അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. വഉലൈകഹുൽ ഫായിസൂൻ, അവരാണ് വിജയിച്ചവർ എന്ന് അല്ലാഹു തആല പറഞ്ഞു. എന്നിട്ട് അല്ലാഹ് പറയണം, യുബശ്ശിറുഹും റബ്ബുഹും ബിറഹ്മത്തിൻ മിൻഹു, അത്തരം ആളുകൾക്ക് അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുകയും ഹിജ്റ പോവുകയും ചെയ്ത ആളുകൾക്ക് യുബശ്ശിറുഹും റബ്ബുഹും, അവരുടെ റബ്ബ് സന്തോഷ വാർത്ത അറിയിക്കും. ബിറഹ്മത്തിൻ മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് അവർക്കുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത റബ്ബ്, അവരുടെ റബ്ബ് അവർക്ക് അറിയിച്ചു കൊടുക്കും. വരിദ്വാനി വജന്നാത്ത്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ തൃപ്തി അവർക്കുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അള്ളാഹു അറിയിക്കും. അതുപോലെ തന്നെ സ്വർഗത്തോപ്പുകൾ അവർക്കുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അവർക്ക് അള്ളാഹു തആല അറിയിച്ചു കൊടുക്കും. ലഹും ഫീഹാ നഈമും മുഖീം, ആ സ്വർഗത്തിൽ അവർക്ക് സ്ഥിരവാസമാണുള്ളത്, അവർ അതിൽ ശാശ്വതരായിരിക്കുമെന്ന് സൂറത്തു തൗബയിലെ 20-21 വചനത്തിലൂടെ അള്ളാഹു തആല പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ഹിജ്റ പോവുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് ഏറ്റവും വലിയ പദവിയാണ് അള്ളാഹു തആല നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ സൂറത്തുൽ അൻഫാലിൽ കാണാം, അല്ലാഹു പറഞ്ഞു, വല്ലദീന ആമനു വഹാജറു വജഹദു ഫീ സബീലില്ലാ, വിശ്വസിക്കുകയും ഹിജ്റ പോവുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയും ചെയ്ത ആളുകൾ, വല്ലദീന ആവൗ വനസറു, അതുപോലെ തന്നെ ആ ഹിജ്റ പോയി വന്ന ഹിജ്റ വന്ന ആളുകൾക്ക് അവർക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും അവർക്ക് അഭയം കൊടുക്കുകയും സഹായം ചെയ്യുകയും ചെയ്ത ആളുകൾ, ഉലായികഹുമുൽ മുഅ്മിനൂന ഹഖ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ലഹും മഗ്ഫിറത്തും വരിസ്ഖും കരീം, അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറ, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും അതുപോലെ തന്നെ മാന്യമായ റിസ്ഖും അവർക്കുണ്ട് എന്നുള്ളത് അള്ളാഹു അറിയിക്കുന്ന കാര്യമാണ്. അപ്പോ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു കർമ്മമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോവുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം എടുത്തു പറഞ്ഞത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതാണ് ഈ പറഞ്ഞിട്ടുള്ള 9-ാമത്തെ കാര്യം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോവുക എന്നുള്ളത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുക, അവർക്കും ഇതുപോലെ സ്വർഗത്തിൽ ഇത്തരത്തിലുള്ള വീടുകൾ ഉണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു, വഅന സഈമുൻ ലിമൻ ആമന ബി വഅസ്ലമ വജഹദ, ഞാൻ ഉറപ്പു നൽകുന്നു ആർക്ക് വിശ്വസിക്കുകയും മുസ്ലിമാവുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ വജാഹദ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും ചെയ്ത ആളുകൾക്ക്, ബിബൈതിൻ ഫീ റബദിൽ ജന്ന വബൈതിൻ ഫീ വസത്തിൽ ജന്ന വബൈതിൻ ഫീ അഅലാ ഗുറഫിൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും താഴ്ഭാഗത്ത്, അതുപോലെ തന്നെ സ്വർഗത്തിന്റെ ഏറ്റവും അതിന്റെ നടുഭാഗത്ത്, അതിന്റെ ഏറ്റവും ഉന്നതമായ ഭാഗത്ത്, ആ മൂന്ന് സ്ഥലങ്ങളിലും ഞാൻ വീട് ഉറപ്പു നൽകാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾക്ക് ഹദീസിൽ കാണാം. അതാണ് 10-ാമത്തെ കാര്യം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക. നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ടായത്തിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എത്ര എത്ര ശ്രേഷ്ഠതയാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിന്! അള്ളാഹു തആലയും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചിട്ടുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുൽ അമലി അഫ്ദൽ, റസൂലേ ഏറ്റവും നല്ല ഏറ്റവും മഹത്തരമായിട്ടുള്ള കർമ്മം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അലാ മീഖാതിഹ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. വീണ്ടും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സുമ്മ അയ്യു, പിന്നീട് ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. വീണ്ടും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സുമ്മ അയ്യു, പിന്നീട് ഏതാണ്? ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞ ഒരു ഹദീസ് പ്രകാരമാണ്, റസൂലുള്ള പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി മിഅത്ത ദറജ, സ്വർഗത്തിൽ 100 പദവികളുണ്ട്, സ്വർഗത്തിൽ 100 പദവികളുണ്ട്. ഇന്ന ഫിൽ ജന്നതി മിഅത്ത ദറജ അഅദ്ദഹ അല്ലാഹു തആല ലിൽ മുജാഹിദീന ഫീ സബീലില്ലാ, അത് ആർക്കാണ് അല്ലാഹു തആല തയ്യാറാക്കിയിട്ടുള്ളത്? അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകൾക്കാണ് ആ 100 പദവികൾ ഉള്ളത്. മാ ബൈന ദറജതൈനി കമാ ബൈന സമാഇ വൽ അർദ്, ആ ദറജകൾക്കിടയിലുള്ള ഓരോ ദറജകൾക്കിടയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസമാണ് ആ ദറജകൾക്കിടയിലുള്ള വ്യത്യാസം എന്ന് റസൂലുള്ള പറഞ്ഞു. ഫൈദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹുൽ ഫിർദൗസ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വർഗത്തെ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്വർഗത്തിന്റെ ദറജ ആ സ്വർഗമായിട്ടുള്ള അൽ ഫിർദൗസ് എന്ന സ്വർഗത്തെ നിങ്ങൾ ചോദിക്കണം. ഫൈന്നഹു ഔസതുൽ ജന്ന, അത് സ്വർഗത്തിന്റെ നടുഭാഗമാണ്. വഅഅലൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ ഭാഗമാണ് അൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം. അതിന്റെ മുകളിലാണ് അള്ളാഹുവിന്റെ അർശുള്ളത്, അർശുർ റഹ്മാൻ. അതിൽ നിന്നാണ് സ്വർഗത്തിലുള്ള അരുവികൾ, സ്വർഗത്തിലുള്ള അൻഹാറുകൾ അവിടെ നിന്നാണ് പൊട്ടിയൊഴുകുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ, ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു വലിയ കർമ്മമാണ് അൽ ജിഹാദ് ഫി സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്. അവർക്ക് സ്വർഗത്തിൽ വീടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വർഗത്തിന്റെ ഭാഗത്തും അതുപോലെ തന്നെ അതിന്റെ മധ്യഭാഗത്തും അതിന്റെ ഏറ്റവും ഉന്നതമായ ഭാഗത്തും ഞാൻ അവർക്ക് വീട് ഉറപ്പ് നൽകാമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. 11-ാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അന സഈമും ബി ബൈതിൻ ഫീ റബദിൽ ജന്ന. നമ്മൾ കേട്ടിട്ടുള്ള ഹദീസ് ആയിരിക്കും. സ്വർഗത്തിന്റെ ഓരച്ച് റബദുൽ ജന്ന എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഞാൻ പറഞ്ഞു, അദ്നൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് ഞാനൊരു വീട് ഉറപ്പ് നൽകാം. ആർക്കാണത്? ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖാ. ലിമൻ തറക്കൽ മിറാഅ, തറക്കം ഉപേക്ഷിച്ചവനും തറക്കം ഒഴിവാക്കിയവനും. വ ഇൻ കാന മുഹിഖാ, അവൻ ആ തറക്കത്തിൽ സത്യസന്ധനാണെങ്കിലും അവന്റെ ഭാഗത്താണ് ഹക്കുള്ളതെങ്കിലും അവൻ ആ സംസാരത്തിൽ അവന്റെ തർക്കത്തിൽ അവന്റെ ഭാഗത്താണ് ന്യായമുള്ളതെങ്കിലും അവൻ പറയുന്നത് ഹക്കാണെങ്കിലും അവൻ എന്ത് ചെയ്തു? ആ തർക്കത്തെ ഉപേക്ഷിച്ചു. തർക്കം എന്നുള്ളതിനെ ഉപേക്ഷിക്കുക, തർക്കത്തെ ഉപേക്ഷിക്കുക, അത് സ്വർഗത്തിൽ വീട് കിട്ടാനുള്ള കാരണമാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ട് അവർക്ക് ഞാൻ സ്വർഗത്തിൽ വീട് ഉറപ്പ് നൽകാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. തർക്കം എന്നുള്ളത്, കുതർക്കം എന്നുള്ളത്, അനാവശ്യമായിട്ടുള്ള സംവാദങ്ങൾ എന്നുള്ളത് അത് ഇസ്ലാം എതിർത്തിട്ടുള്ള കാര്യമാണ്. എത്ര ഹദീസുകളാണ്, അതുപോലെ ആയാത്തുകളാണ് അനാവശ്യമായി തർക്കിക്കുന്ന, അനാവശ്യമായി സംവദിക്കുന്ന, അനാവശ്യമായി മറ്റുള്ളവരോട് വാഗ്വാദം നടത്തുന്ന ആളുകളെ എതിർത്തിട്ടുള്ളത്. അവരെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട്, അവരെ ആക്ഷേപിച്ചുകൊണ്ട് എത്ര എത്ര പ്രമാണങ്ങളാണുള്ളത്. വിശുദ്ധ ഖുർആൻ ഹദീസും അത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അസ്ലൻ അടിസ്ഥാനപരമായി തർക്കമുള്ളത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ്. എന്നാൽ ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിച്ച സന്ദർഭവും ഉണ്ട്. വിശദീകരിക്കാം, എത്ര ഹദീസുകളാണ് ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു തആല മനുഷ്യരുടെ പൊതു സ്വഭാവമായി പറഞ്ഞു, അവർ തർക്കിക്കാൻ താല്പര്യമുള്ളവരാണ്. തർക്കത്തിന് താല്പര്യമുള്ള ആളുകളാണ് പൊതുവെ മനുഷ്യന്മാർ. സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു പറഞ്ഞു, വഖാനൽ ഇൻസാനു അക്തറ ഷൈഇൻ ജദല, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം തർക്കിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. മനുഷ്യന്മാരുടെ പൊതു സ്വഭാവം എടുത്തു നോക്കി, അവർക്ക് തർക്കിക്കാനായിരിക്കും താല്പര്യം. തർക്കം എന്ന് അവർ സംസാരത്തിൽ തോറ്റുകൊടുക്കാൻ തയ്യാറാകൂല. മനുഷ്യന്മാരുടെ ഒരു പൊതു സ്വഭാവമാണത്. എന്നാൽ തർക്കം എന്നുള്ളത്, അതിനെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞത് നോക്കൂ, മാ ദല്ല ഖൗമുൻ ബഅദ ഹുദൻ കാനു അലൈ, ഏതൊരു സമുദായവും അവർക്ക് ഹിദായത്ത് കിട്ടിയതിനു ശേഷം അവർ വഴികേടിലായിട്ടില്ല. ഇല്ല ഊതുൽ ജദൽ, അവർക്ക് തർക്കം നൽകപ്പെട്ടിട്ടല്ലാതെ തർക്കിച്ചുകൊണ്ട് അവർ ആ ദലാലത്തിലേക്ക് വീണ്ടും ഹിദായത്തിനു ശേഷം അവർ തിരിച്ചുപോയി. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ തർക്കത്തെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞൊരു ഹദീസ് പ്രകാരമാണ്, ഇന്ന അബ്ഗദർ റിജാൽ ഇലല്ലാഹ്, അള്ളാഹുവിനെ ഏറ്റവും വെറുത്ത മനുഷ്യന്മാർ, അള്ളാഹു ഏറ്റവും വെറുക്കുന്ന മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ, അൽ അലദ്ദുൽ ഖസിം, നന്നായി തർക്കിക്കുന്ന അനാവശ്യമായ കുതർക്കം നടത്തുന്ന ആളുകളാണ്. ഇന്ന അബ്ഗദർ റിജാൽ ഇലല്ലാഹി അൽ അലദ്ദുൽ ഖസിം, റസൂലുള്ള പറഞ്ഞു മനുഷ്യ അള്ളാഹ്ക്ക് ഏറ്റവും വെറുക്കപ്പെട്ട, അള്ളാഹ് ഏറ്റവും വെറുക്കുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ അനാവശ്യമായി അശദീദുൽ ഖുസൂമ, നന്നായി തർക്കിക്കുന്ന, തർക്കത്തിൽ മുഴുകിയിട്ടുള്ള ആളുകളെയാണ് അള്ളാഹു ഏറ്റവും വെറുക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ തർക്കം എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച ഒരു സ്വഭാവമല്ല. നമ്മുടെ ഭാഗത്ത് ഹക്കുണ്ടെങ്കിൽ വരെ ആ തർക്കം ഒഴിവാക്കിയവനാണ്. നമ്മുടെ ഭാഗത്ത് ഹക്കുണ്ട്, നമ്മൾ സംസാരിച്ചാൽ നമുക്ക് വിജയിക്കാം, നമ്മുടെ ഭാഗത്താണ് ശരിയുള്ളത്, എങ്കിലും തർക്കം വേണ്ട എന്ന് കരുതി ചെന്തെഴുതു, അവൻ ആ തർക്കത്തെ ഒഴിവാക്കിയാൽ അവനാണ് സ്വർഗത്തിൽ വീടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ള പറഞ്ഞ ഇനി അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ, ബാത്തിലായിട്ടുള്ള നിരർച്ചകമായിട്ടുള്ള അസത്യത്തിന് വേണ്ടിട്ട് ഒരാൾ തർക്കിച്ചാൽ എന്താ അവന്റെ അവസ്ഥ എന്താ? റസൂലുള്ള പറഞ്ഞു, വമൻ ഖാസമ ഫീ ബാത്തിലിൻ വഹുവ യഅലമുഹു, അസത്യത്തിന് വേണ്ടിയിട്ടാണ് ഒരുത്തൻ തർക്കിക്കുന്നത്. അവൻ അറിയാം അത് തെറ്റാണെന്ന്. ഞാൻ പറയുന്ന കാര്യം, ഞാൻ വാദിക്കുന്ന കാര്യം തീർത്തും തെറ്റാണെന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അവൻ വാദിക്കണം, തർക്കിക്കണം. അവൻ എന്തെങ്കിലും അവന്റെ ദുനിയവിയായിട്ടുള്ള താല്പര്യത്തിന് വേണ്ടി, അവൻ വാദിച്ചിട്ടുള്ള കാര്യത്തിന് വേണ്ടി അവൻ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും അവൻ അതിനുവേണ്ടി തർക്കിക്കുകയാണ്. റസൂലുള്ള പറയുന്നു, ലം യസൽ ഫി സഖത്തില്ലാ, അവൻ അള്ളാഹുവിന്റെ കോപത്തിലായിരിക്കും, അള്ളാഹു ദേശത്തിലായിക്കൊണ്ടേയിരിക്കും അതിൽ നിന്ന് അവൻ പിന്മാറുന്നതുവരെ. ബാത്തിലിന് വേണ്ടി ആരെങ്കിലും തർക്കിച്ചാൽ അവൻ അള്ളാഹുവിന്റെ കോപമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യന്റെ ഈമാനിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ് അവൻ തർക്കം ഒഴിവാക്കുക എന്നുള്ളത്. ഈമാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. റസൂലുള്ള പറഞ്ഞു, ലാ യുഅ്മിനുൽ അബ്ദുൽ ഈമാന കുല്ലഹു, ഒരു മനുഷ്യന്റെ, ഒരു സത്യവിശ്വാസിയുടെ ഒരു മനുഷ്യന്റെ ഈമാൻ അത് പൂർത്തിയാവുകയില്ല. ഹത്ത യതുറുക്കൽ കദീബ ഫിൽ മുസാഹ, അവൻ തമാശ പറയുന്ന സന്ദർഭത്തിൽ തമാശയിൽ പോലും കളവ് ഒഴിവാക്കുക എന്നതുവരെ. അവന്റെ സംസാരത്തിൽ തമാശക്കാണെങ്കിൽ പോലും കളവ് വരില്ല. അവന്റെ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ അതുണ്ടാകണം. തമാശക്ക് പോലും അവൻ കളവ് പറയുന്ന അവസ്ഥ ഉണ്ടാകൂല. വയത്തുറുക്കൽ മിറ വൈൻ ഖാന സാദിഖ, അതുപോലെ തന്നെ അവൻ തർക്കത്തെ ഒഴിവാക്കും. അവന്റെ ഭാഗത്താണ് ഹക്കെങ്കിലും, അവൻ പറയുന്നത് സത്യമാണെങ്കിലും തർക്കത്തെ അവൻ ഒഴിവാക്കുന്നത് വരെ അവന്റെ ഈമാൻ പൂർത്തിയാവുകയില്ല, അവൻ പരിപൂർണമായ വിശ്വാസിയാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തർക്കം എന്ന് പറഞ്ഞാൽ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്, ഇസ്ലാം ആക്ഷേപിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ചില ആളുകൾ ദീനിന്റെ വിഷയത്തിൽ വളരെയധികം തർക്കിക്കും. അവർക്ക് എന്തെങ്കിലും കുറച്ച് കാര്യം അറിയാം, അതിന്റെ പേരിൽ അവരെന്ത് ചെയ്യും, അവരുടെ നാവിന്റെ പവർ കൊണ്ട് കുറച്ച് സംസാരിക്കാൻ അറിയുന്ന ആളായിരിക്കും, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അവന് കിട്ടിയിട്ടുണ്ടാകും, അവൻ അതിമ പിടിച്ചിട്ട് അവന്റെ നാവിന്റെ ശക്തി കൊണ്ട് അവനെന്ത് ചെയ്യും, അവിടെ പിടിച്ചു നിൽക്കും, എന്നിട്ട് അതിന്റെ പേരിൽ അവൻ തർക്കിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ചില ആളുകൾ പഠിക്കുന്നതിനെ തർക്കിക്കാൻ വേണ്ടിയിട്ടാണ്, രണ്ടക്ഷരം പഠിക്കും, ദീനിയായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്, അവൻ കുറച്ച് ആയത്തുകളും ഹദീസുകളും മനഃപ്പാടമാക്കി, അതുപോലെ തന്നെ ചില പണ്ഡിത ഉദ്ധരണികളും മനഃപ്പാടാക്കിയിട്ട് അവൻ തർക്കിക്കാൻ ഇറങ്ങാൻ, അവൻ പഠിക്കണ അങ്ങനെ കുറച്ച് ആളുകളോട് തർക്കിക്കാൻ, ഒരാളെ കിട്ടിയാൽ ഒന്ന് തർക്കിക്കായമായിരുന്നു എന്നുള്ള മനസ്സാണ് അവനുള്ളത്, എന്നിട്ട് അവരോട് ജയിച്ചു എന്നുള്ള അഹംഭാവത്തോടുകൂടി ഇങ്ങനെ നടക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, തർക്കിക്കാൻ വേണ്ടി പഠിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനെ നരകത്തിലിടുമെന്നാണ് അള്ളാഹു തആല അവനെ നരകത്തിലിടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മൻ തഅല്ലമൽ ഇൽമ ലിയുബാഹിയ ബിഹിൽ ഉലമ, ആരെങ്കിലും പഠിക്കുന്നത് പണ്ഡിതന്മാരോട് കിടപിടിക്കാൻ വേണ്ടിയിട്ടാണ്, പണ്ഡിതന്മാരോട് പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുത്തൻ പഠിക്കുന്നതെങ്കിൽ, വയുമാരിയ ബിഹി സുഫഹ, അല്ലെങ്കിൽ വിഡ്ഢികളായിട്ടുള്ള വിവരമില്ലാത്ത ആളുകളോട് തർക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുത്തൻ പഠിക്കുന്നതെങ്കിൽ, വയസ്രിഫ ബിഹി വുജുഹ നാസ്, അല്ലെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളൊക്കെ അവനിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് ഒരുത്തൻ പഠിക്കുന്നതെങ്കിൽ, അദ്ഖലഹുല്ലാഹു ജഹന്നം, അള്ളാഹു തആല അവനെ ജഹന്നമിലൂടെ നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ വിഡ്ഢികളായിട്ടുള്ള ആളുകളോട് തർക്കിക്കാൻ വേണ്ടിയിട്ട്, അവരോട് സംവദിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തൻ ഇൽമു പഠിച്ചാൽ, അറിവ് പഠിച്ചാൽ അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഇസ്ലാം അതിന് ആക്ഷേപിച്ചിട്ടുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ സത്യം വെളിവാകാൻ വേണ്ടി, ഹക്ക് വെളിവാകാൻ വേണ്ടി ഇസ്ലാം ജിദാൽ സംവാദം അത് അനുവദിച്ചിട്ടുണ്ട്, അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? സത്യത്തെ പ്രകടമാക്കാൻ വേണ്ടി, സത്യത്തിന് വേണ്ടി സംസാരിക്കുക. എന്ത്? ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. ശിർക്കിന്റെ അഹലുകാരും ബിദഅത്തിന്റെ അഹലുകാരും അവരുടെ ബിദഅത്തും ശിർക്കും ഇവിടെ വ്യാപകമായി പ്രചരിപ്പിക്കുമ്പോൾ അതിനെ തകർക്കാൻ സംവദിക്കുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദതിൽ ഹസന വജാദിൽഹും ബില്ലതി ഹി അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിൽ മുജാദല നടത്തുക, അഹലുൽ കിതാബിന്റെ ആളുകളോട് മുജാദല നടത്തുക എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദതിൽ ഹസന വജാദിൽഹും ബില്ലതി ഹി അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് മുജാദല നടത്തുക, അവരോട് സംവദിക്കുക എന്നുള്ള അള്ളാഹു തആല കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അത് ജിദാലുൽ മഹ്മൂദ്, പുകഴ്ത്തപ്പെട്ടിട്ടുള്ള, ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള, പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ജിഹാദാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ദീൻ, അത് ആ ഹക്ക് ദീൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി, ദീനിയായിട്ടുള്ള ഹക്ക് വെളിവാക്കുന്നതിന് വേണ്ടിയിട്ട് അഹ്ലു ശിർക്കി വൽ ബിദഅ, ബിദഅത്തിന്റെ ശിർക്കിന്റെ ആളുകൾ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കുന്ന ശുബഹാത്തുകൾ, സംശയങ്ങളെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള സംവാദങ്ങളാണ്. പക്ഷെ അവിടെയും പണ്ഡിതന്മാർ അതിനെ കൃത്യമായ രൂപത്തിൽ അതിൽ ഉണ്ടാകേണ്ട ചില നിബന്ധനകൾ വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാ ആളുകൾക്കും എല്ലായിടത്തും പോയി സംവദിക്കാനും തർക്കിക്കാനുള്ള അനുവാദം ഇസ്ലാമിന്റെ പേരിൽ തർക്കിക്കാനും സംവദിക്കാനുള്ള അനുവാദം ഇസ്ലാം കൊടുക്കുന്നില്ല. അതിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. അവന് അറിവുണ്ടായിരിക്കണം, അവൻ സംസാരിക്കുന്ന വിഷയത്തിൽ അറിവുണ്ടായിരിക്കണം. അറിവില്ലാതെയാണ് ഒരുത്തൻ സംവദിക്കാൻ പോയതെങ്കിൽ, ഒരു ഹക്കിന് വേണ്ടിയിട്ടാണ് അവൻ സംസാരിക്കുന്നതെങ്കിൽ കൂടി അവൻ അറിവില്ലാത്തവനാണെങ്കിൽ എതിരാളി ശിർക്കിന് വേണ്ടി വാദിക്കുന്ന, ബിദഅത്തിന് വേണ്ടി വാദിക്കുന്ന എതിരാളി ഒരു പക്ഷേ അവന്റെ സംസാര വൈഭവം കൊണ്ട് അവന്റെ ശിർക്കിനും ബിദഅത്തിനുമുള്ള അവന്റെ തെളിവുകൾ പ്രകടമാക്കും, ഇവന് തിരിച്ചു മറുപടി പറയാൻ പറ്റൂല. അത് കേൾക്കി നിൽക്കുന്ന ആളുകൾക്ക് ആ ശിർക്കും ബിദഅത്തും ശരിയാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. അത് വലിയ അപകടമാണ്. ഖൈറിനേക്കാൾ വലിയ ഷെറാണ് അവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ അയാൾക്ക് തഖ്‌വയുണ്ടായിരിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ചർച്ചകളാണ്, അയാൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാകണം. അതുപോലെ തന്നെ അവന് നസീഹത്ത് ഉണ്ടാകണം, ഗുണകാംക്ഷയുണ്ടാകണം. മറ്റുള്ളവരെ അടിച്ചിരുത്താനും അവരെ തോൽപ്പിക്കാനുമല്ല, മറിച്ച് അവന് കൂടി സത്യം മനസ്സിലാകണം, അത് കേൾക്കുന്നയാളുകൾക്ക് സത്യം മനസ്സിലാകണം എന്നുള്ള തികച്ചും ഒരു ഗുണകാംക്ഷയായിരിക്കണം അവൻ ആ ജിദാലിനെ പ്രേരിപ്പിക്കേണ്ടത്. ഇങ്ങനെയുള്ള പല നിബന്ധനകളും അവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. കളവ് പറയാൻ പാടില്ല, ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല, ഇതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള ചർച്ചകളാണ്. മറ്റുള്ളവന്റെ പേരിൽ കളവ് ആരോപിച്ചുകൊണ്ട് സംവദിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല, സംസാരിക്കേണ്ടത് സംസാരിക്കുക. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നസീഹത്ത്. നമ്മൾ പറഞ്ഞു ഗുണകാംക്ഷ. ഇമാം ഷാഫിഈ റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വചനങ്ങളിൽ കാണാം, മാ ലാവർത്തു അഹദൻ ഇല്ലാ അലൻ നസീഹ, ഞാൻ ഒരിത്തരോടും സംവദിച്ചിട്ടില്ല നസീഹത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ, ഗുണകാംക്ഷയുടെ അടിസ്ഥാനത്തിലല്ലാതെ. ഞാൻ ആരോട് സംവദിച്ചാലും എനിക്ക് തികഞ്ഞ ഗുണകാംക്ഷയുണ്ടാകും. എത്രത്തോളം എന്റെ ഹക്ക് ആ എതിരാളിയുടെ ഭാഗത്തുകൂടെയാണ് ഹക്ക് വരുന്നതെങ്കിൽ അത് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുക. ഹക്ക് വെളിവാകണമെന്ന ആഗ്രഹത്തോടുകൂടിയായിരിക്കും ഞാൻ സംവദിക്കാറുള്ളത് എന്ന് ഇമാം ഷാഫിഈ റഹിമഹുള്ള പറഞ്ഞത് കാണാം. ഇങ്ങനെയുള്ള നിബന്ധനകൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഖ്ലാസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തികഞ്ഞ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ടായിരിക്കണം ആ ദീൻ അത് പ്രകടമാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കണം അവൻ സംവദിക്കേണ്ടത്. ഇങ്ങനെ പല ഷർത്തുകളും പണ്ഡിതന്മാർ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ജിദാലുൽ മഹ്മൂദ്, സ്തുതിക്കപ്പെട്ട പുകഴ്ത്തപ്പെട്ട ജിദാൽ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള കുതർക്കങ്ങളെയും തർക്കങ്ങളെയും ഇസ്ലാം വളരെയധികം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുത്തൻ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ നിന്ന് അവന് പറയാനും സംസാരിക്കാനും അവന് വകുപ്പുണ്ട്, എന്നിട്ടും അവൻ എന്ത് ചെയ്തു, തർക്കം ഉപേക്ഷിച്ചാൽ അവന് സ്വർഗത്തിന്റെ ഏറ്റവും താഴ് ഭാഗത്ത് വീടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പു നൽകിയ കാര്യമാണ്. അതുപോലെ തന്നെ പന്ത്രണ്ടാമത്തെ കാര്യം, കളവ് ഉപേക്ഷിക്കുക. തമാശക്കാണെങ്കിൽ കൂടി കളവ് ഒഴിവാക്കുക. റസൂലുള്ള പറഞ്ഞു, ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം, സ്വർഗത്തിന്റെ നടുവിൽ ഞാനൊരു വീട് ഉറപ്പു നൽകാം, ലിമൻ തറക്കൽ കദിബ വഇൻ കാന മസിഹ, അവൻ കളവ് ഒഴിവാക്കും. തമാശക്കാണെങ്കിൽ കൂടി അവന്റെ ജീവിതത്തിൽ കളവുണ്ടാകൂല. തമാശക്ക് പോലും കളവ് അറിയാത്തവനായിരിക്കും അവന് സ്വർഗത്തിന്റെ നടുവിൽ ഞാനൊരു വീട് നൽകാം, അത് ഞാൻ ഉറപ്പു നൽകാം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. കളവ് പറയാത്ത ആളുകൾ ഇതിൽ ധാരാളം ഉണ്ടാകും. പക്ഷേ തമാശക്ക് പോലും കളവ് പറയാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വളരെയധികം അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. തമാശയെക്കുറിച്ചും തമാശയുടെ സുറൂത്തുകളെക്കുറിച്ചും അതിന്റെ മര്യാദകളെക്കുറിച്ചും നമ്മൾ ഇവിടെ മുമ്പ് വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. കളവൊരിക്കലും അതിൽ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമാശ പറഞ്ഞിട്ടുണ്ട്, തമാശ പറയാറുണ്ട്. പക്ഷേ ലഅഖൂലു ഇല്ലാ ഹഖ്ഖ, ഇന്നി ലഅഖൂലു ഇല്ലാ ഹഖ്ഖ. റസൂലുള്ളാഹി എന്താ പറഞ്ഞത്, ഞാൻ തമാശയാണെങ്കിലും കാര്യമാണെങ്കിലും ഞാൻ സത്യമേ പറയൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമാശ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ റസൂൽ തമാശക്ക് പോലും കളവ് പറഞ്ഞിട്ടില്ല. തമാശക്ക് കളവ് പറയുക എന്ന് പറഞ്ഞാൽ അത് മഹാപാപമാണ്. അല്ലജുനത്തു ദായിമ, സൗദി അറേബ്യയിലെ പണ്ഡിത സഭയാണ്, അവരോട് തമാശക്ക് കളവ് പറയുന്നതിന് വിധി ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഹറാം, ബൽ ഹിയ കബീറത്തു മിൻ കബായിർ, മിനൽ കബായിർ എന്നാണ് പറഞ്ഞിട്ട്. ഹറാമാണ് മാത്രമല്ല അത് മഹാപാപമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വൻ പാപമായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ തമാശക്കാണെങ്കിലും കാര്യത്തിലാണെങ്കിലും ഒരിക്കലും കളവ് പറയാൻ പാടില്ല. അങ്ങനെ ജീവിതത്തിന്റെ ഒരു മേഖലയിലും കളവ് പറയാത്ത ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗത്തിന്റെ നടുവിൽ വീടുണ്ട് എന്നുള്ള ഉറപ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നൽകിയിട്ടുള്ള. അള്ളാഹു നമ്മുടെ നാവുകളെ അത്തരത്തിലുള്ള കളവുകളിൽ നിന്നും അതുപോലെ തന്നെ അള്ളാഹു ഓർക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. الحمد لله وحده والصلاة والسلام على من لا نبي بعده رسول الله صلى الله عليه وسلم في حديث النبأكية يتبرنو بديمون عم تكريم وببيت في أعلى الجنة സ്വർഗത്തിന് ഏറ്റവും ഉന്നതമായ ഭാഗത്ത് ഞാൻ ഒരു വീട് ഉറപ്പു നൽകാം. ലിമൻ ഹസ്സന ഖുലുഖഹു, ലിമൻ ഹസ്സന ഖുലുഖഹു, തന്റെ സ്വഭാവം നന്നാക്കിയവന്, സൽ സ്വഭാവിക്ക് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ ഭാഗത്ത് ഞാൻ വീട് ഉറപ്പു നൽകാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു. മൊത്തം 13 കാര്യങ്ങളായി. ഹസ്നുൽ ഖുലുഖ്, സൽ സ്വഭാവം എന്നുള്ളത് എത്ര ശ്രേഷ്ഠതകളാണ് വിശുദ്ധ ഖുർആനും ഹദീസും അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ശ്രേഷ്ഠതകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ മുഅ്മിനീന അഫ്ദൽ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തമനാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സനുഹും ഖുലുഖ, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ്. സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ, വിശ്വാസമുള്ളവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ എന്ന് റസൂലുള്ള പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ്. സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മഹത്വമാണ്. ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് അതിന്, ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. നമ്മളത് മുമ്പ് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് സൽ സ്വഭാവം? അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുള്ള പറഞ്ഞു, സൽ സ്വഭാവത്തെ പണ്ഡിതന്മാർ പല രൂപത്തിൽ വിശദീകരിച്ചത് കാണാം. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റഹിമഹുള്ള പറഞ്ഞത്, തലാഖത്തുൽ വജ്ഹ് വബദലുൽ മഅറൂഫ് വകഫുൽ അദ, വളരെ സുന്ദരമായ രൂപത്തിൽ അദ്ദേഹം ഹുസ്നുൽ ഖുലുഖ്, സൽ സ്വഭാവത്തെ വിശദീകരിച്ചു. തലാഖത്തുൽ വജ്ഹ്, മുഖപ്രസന്നത, കാളുകളെ കാണുമ്പോ പുഞ്ചിരിക്കുന്ന അവസ്ഥ സൽ സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ്. കാണുമ്പോ, ആളുകളെ കാണുമ്പോ അവർ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുക, തലാഖത്തുൽ വജ്ഹ് അദ്ദേഹം നിർവചിച്ചതിന്റെ ഒന്നാമത്തെ ഭാഗം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പ്രത്യേകതകളാണ് അതിന് പറഞ്ഞിട്ടുള്ളത്. കാണുമ്പോ ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കും, അവനോട് പുഞ്ചിരിച്ചുകൊണ്ട് അവനെ കണ്ടുമുട്ടുക, അവനോട് സംസാരിക്കുക. റസൂലുള്ളാഹി പറഞ്ഞു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, നിങ്ങൾ ഒരു എന്തൊരു നന്മയാണെങ്കിലും ഒരു നന്മയെ നിങ്ങൾ നിസ്സാരമായി കാണാൻ പാടില്ല, ചെറുതായി കാണാൻ പാടില്ല. വലവ് അൻ തൽഖ അഖാക ബിവജ്ഹിൻ തലീഖ്, മുഖപ്രസന്നതയോടുകൂടി, പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി തന്റെ സഹോദരനെ കണ്ടുമുട്ടുന്നത് പോലും നിസ്സാരമായി കാണാൻ പാടില്ല. തന്റെ സഹോദരനെ കാണുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കുക, അത് സൽസ്വഭാവത്തിന്റെ ഭാഗമാണ്. അത് മഅറൂഫാണ്, നന്മയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നന്മയെ നിങ്ങൾ നിസ്സാരമായി കാണാൻ പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞു, തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ, തന്റെ തന്റെ സഹോദരന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കാനുള്ള സദഖയാണ്. റസൂലുള്ള സദഖയാണെന്ന് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. സമ്പത്ത് കൊണ്ട് സമ്പത്ത് ചെലവഴിക്കുന്നത് മാത്രമല്ല ഇസ്ലാം സദഖ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള പല കർമ്മങ്ങൾക്കും സദഖ എന്ന് പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തികമായി കഴിവില്ലാത്ത ആളുകൾക്ക്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സമ്പത്തുള്ളവർക്കും ധാരാളമായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത്. തന്റെ സഹോദരനെ കാണുമ്പോ പുഞ്ചിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ ഏറ്റവും വലിയ മാതൃകയായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നുൽ ആരിസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, റസൂലിനേക്കാൾ പുഞ്ചിരിക്കുന്ന ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടവരിൽ ഏറ്റവും കൂടുതൽ പുഞ്ചിരിക്കുന്നവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുപോലെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നുൽ ആരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അപ്പൊ അതാണ് സ്വഭാവത്തിന്റെ ഒരു ഭാഗം, തലാഖത്തുൽ വജ്ഹ്, സൽ സ്വഭാവത്തിന്റെ. രണ്ടാമത്തെ ബദലുൽ മഅറൂഫ്, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് എന്താ പറയുക, ബദലുൽ മഅറൂഫ്, നന്മ ചെയ്യുക, നല്ല സഹോദരങ്ങൾക്ക് നന്മ ചെയ്യുക. നമ്മുടെ സഹോദരങ്ങൾക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്കുള്ള ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുക, വലിയ പുണ്യമുള്ള കാര്യമാണ്. ചില ആളുകൾക്ക് ആ മനസ്സ് അല്ലാഹു തആല പ്രത്യേകം എടുത്തു കൊടുക്കും. നമ്മളൊക്കെ ആ മനസ്സിലുള്ളവരാണ്. തന്റെ സഹോദരന്റെ അല്ലാഹു തആല അല്ലാഹു നൽകിയിട്ടുള്ള നിഅമത്തുകൾ പലർക്കും പല രൂപത്തിലാണ് നൽകിയിട്ടുണ്ടാകുക. സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടാവും, ശാരീരികമായി പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടാവും. അവരെ കണ്ടറിഞ്ഞ് അവർക്ക് ഉള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കും, നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ. അത് വാക്കുകൊണ്ടാണെങ്കിൽ, ഒരു നല്ല സംസാരം കൊണ്ടാണെങ്കിൽ, അതുപോലെ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടാണെങ്കിൽ, സാമ്പത്തികമായിട്ടാണെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരുപാട് ഒരുപാട് ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാന അൽ അബ്ദു ഫി ഔനി അഖീഹി, തന്റെ സഹോദരനെ ഒരുത്തൻ സഹായിക്കുന്നിടത്തോളം കാലം അല്ലാഹു അവനെ സഹായിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ സഹായം കിട്ടുന്ന ഒരു കാര്യമാണത്. നമ്മുടെ സഹോദര മറ്റു സഹോദരങ്ങളെ നമ്മൾ സഹായിക്കുക. നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം നോക്കി ജീവിക്കല്ല, നമ്മുടെ സഹോദരങ്ങളുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. നമ്മൾ കേട്ടിട്ടുള്ള ഹദീസ് ആയിരിക്കുമ്പോൾ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് അസ്സാഇ അലൽ അർമലതി വൽ മിസ്കീൻ, സാധുവിനു വേണ്ടി പരിശ്രമിക്കുന്നവൻ, സാധുവിനു വേണ്ടി പ്രയാസപ്പെടുന്നവന് വേണ്ടി പരിശ്രമിക്കുന്നവൻ. അതുപോലെ തന്നെ വിധവയ്ക്ക് വേണ്ടി, ഭർത്താവ് മരിച്ചിട്ടുള്ള ഭർത്താവില്ലാത്ത വിധവകൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവൻ, ഖൽ മുജാഹിദി ഫീ സബീലില്ലാ, അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ്. അതുപോലെ റസൂലുള്ള പറഞ്ഞു, ഔ കല്ലദി യഖൂമു അല്ലൈല വയസൂമുൻ നഹാർ, രാത്രി നമസ്കരിക്കുകയും പകൽ നോമ്പെടുക്കുന്നവന്റെയും പോലെയാണ്. ആരാണത്? സാധുവിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്ന സാധുക്കളായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആളുകളെ, അവരുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ടി ഓടി നടക്കുന്നവൻ. സഅ എന്ന് പറഞ്ഞാൽ ഓടി നടന്നു എന്നാണ്, അവർക്ക് വേണ്ടി പരിശ്രമിക്കുന്നവൻ. അസ്സാഇ അലൽ അർമലതി വൽ മിസ്കീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാ. സാധുക്കളായിട്ടുള്ള ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാടുണ്ട്. തൗഹീദുള്ള ആളുകൾ തന്നെ ഒരുപാട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മൾക്ക് ചുറ്റുമുണ്ട്. അവരുടെ വസ്ത്രം കണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത്, അവരുടെ ചെരുപ്പും അവരുടെ മറ്റു കാര്യങ്ങളും കണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത്. അവരൊക്കെ വലിയ വലിയ സമ്പന്നതയിലാണ് ജീവിക്കുന്നത്, വലിയ സൗകര്യങ്ങളിലാണ് അവർ ജീവിക്കുന്നത്, നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത്. അവരുടെ ജീവിതം നമ്മൾ മനസ്സിലാക്കണം, അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. റസൂലുള്ള പറഞ്ഞു, അഫ്ദലുൽ അമാലി അൻ തുദ്ഖില അലാ അഖീക മുഅ്മിൻ, സത്യവിശ്വാസ് ഏറ്റവും വലിയ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ തന്റെ മുഅ്മിനായ സത്യവിശ്വാസിയായ സഹോദരനെ, അൻ തുദ്ഖില അലാ അഖീക മുഅ്മിനി സുറൂറ, സത്യവിശ്വാസിയായിട്ടുള്ള തന്റെ സഹോദരനെ സന്തോഷിപ്പിക്കലാണ്. സന്തോഷിപ്പിക്കാന്ന് പറഞ്ഞാൽ അവനെ സന്തോഷിപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇസ്ലാം അനുവദിച്ച കാര്യം, അത് മുഖേന അവനെ സന്തോഷം. ഇത് ഹാൽ സുറൂർ, നമ്മളത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. തന്റെ സഹോദരങ്ങളെ സന്തോഷിപ്പിക്കുക, അതുപോലെ തന്നെ അവന്റെ കടം വീട്ടി കൊടുക്കുക. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും, അവരുടെ കടം വീട്ടി കൊടുക്കുക. അവർക്ക് റൊട്ടി ഭക്ഷണമായി നൽകുക, ഭക്ഷണം കൊടുക്കുക. പട്ടിണി കിടക്കുന്ന ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതൊക്കെ വലിയ കർമ്മങ്ങളാണ്. അഫ്ദലുൽ അമാൽ എന്നാണ്, ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മങ്ങളിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ള പറഞ്ഞ മറ്റൊരു ഹദീസ് നോക്കൂ, ഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള ആളാണ്. ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞാൽ ഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക, അത് സൽസ്വഭാവത്തിന്റെ ഭാഗമാണ്. ബദലുൽ മഅറൂഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സാമ്പത്തികമായിട്ട് ഒരുപാട് ശേഷിയുള്ള പല ആളുകളും ഈ കൂട്ടത്തിൽ ഉണ്ടാകും. റസൂലുള്ള പറഞ്ഞ ഈ ഹദീസ് നമ്മൾ പ്രത്യേകം അത്തരത്തിൽ സമ്പത്ത് കൊണ്ട് അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ആളുകൾ ഇത് ശ്രദ്ധിക്കണം. റസൂലുള്ള പറഞ്ഞു, ഇന്നല്ലാഹ ഇന്ന ലില്ലാഹി അഖ്വാമൻ, അല്ലാഹുവിന് ചില ആളുകളുണ്ട്, ഇഖ്തസ്സഹും ബിന്നിഅം ലിമനാഫിഅൽ ഇബാദ്, അവല്ലാഹു അവർക്ക് നിഅമത്ത് നൽകിക്കൊണ്ട് അവരെ പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുണ്ട്, അവർക്ക് നിഅമത്ത് കൊണ്ട് പ്രത്യേകത നൽകിയിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ് ആ നിഅമത്ത് അള്ളാഹു കൊടുത്തിട്ടുള്ളത്? സമ്പത്ത് എന്ന് പറയുന്ന നിഅമത്ത് അവർക്ക് കൊടുത്തിട്ടുള്ള ആർക്ക് വേണ്ടിയിട്ടാണ്? ലിമനാഫിഅൽ ഇബാദ്, അള്ളാഹു ചില ആളുകൾക്ക് സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. സമ്പത്ത് എന്ന് പറഞ്ഞ അനുഗ്രഹം കൊണ്ട് അള്ളാഹു ചിലരെ പ്രത്യേകമാക്കിയിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണത്? ലിമനാഫിഅൽ ഇബാദ്, സാധുക്കളായിട്ടുള്ള ആളുകൾക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് സമ്പത്ത് കൊടുത്തിട്ടുള്ളത്. അല്ലാ സാധുക്കൾക്ക് സമ്പത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അവർക്ക് ആ സമ്പത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് റസൂലുള്ള പറയാൻ, വയുഖിറുഹാ ഫീഹിം മാ ബദലുഹാ, അവർ ചെലവഴിക്കുന്നിടത്തോളം കാലം, അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ആ സമ്പത്ത് അവർ ചെലവഴിക്കുന്നിടത്തോളം കാലം അള്ളാഹു അവരിൽ ആ സമ്പത്ത് നിലനിർത്തി കൊടുക്കും. അല്ല പ്രത്യേകം അവർക്ക് കൊടുത്തത് സാധുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാ. അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു അത് നിലനിർത്തി കൊടുക്കും. ഫൈദാ മനഊഹാ, അവരത് കൊടുക്കാതെ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, നസഅഹാ അൻഹും, അള്ളാഹു അത് അവരിൽ നിന്ന് ഊരിക്കളയും. വഹബ്ബലഹാ ഇലാ ഗൈരിഹിം, മറ്റുള്ളവർക്ക് അത് നീക്കിക്കൊടുക്കും, മാറ്റിക്കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വചനമാണ്. അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക്, പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. റസൂലുള്ള പറഞ്ഞ മറ്റൊരു ഹദീസ് നോക്കൂ, വമൻ മശാ അഖീഹി അൽ മുസ്ലിം ഫീ ഹാജതിഹി, ആരെങ്കിലും തന്റെ സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി അവന്റെ കൂടെ നടന്നു, അവന്റെ കൂടെ ആ സഹോദരന്റെ പ്രയാസത്തിൽ അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അവന്റെ കൂടെ നടന്ന് അവനെ സഹായിച്ചു. അവൻ ആ കാര്യം കിട്ടുന്നത് വരെ അവന്റെ കൂടെ അവനെ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവന്റെ പിന്നാലെ നടന്ന് അവന് സഹായിച്ചു. അങ്ങനെ ആരെങ്കിലും ചെയ്ത റസൂൽ നാളെ പരലോകത്ത് കാലുകളൊക്കെ തെന്നിപ്പോകുന്ന സമയത്ത് അള്ളാഹു അവന്റെ പാദത്തെ ഉറപ്പിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാളെ പരലോകത്ത് അവന്റെ പാദത്തെ ഉറപ്പിച്ചു കൊടുക്കും. എന്നിട്ട് റസൂലുള്ള പറയുന്നു, വഇന്ന സുൽ ഖുലുഖി, മോശപ്പെട്ട വൃത്തികെട്ട സ്വഭാവം എന്ന് പറഞ്ഞാൽ, ലയുഫ്സിദുൽ അമല, അമലിനെ ഇല്ലാതെയാക്കും, ഫസാദാക്കി കളയും. കമ യുഫ്സിദുൽ ഖല്ലുൽ അസല, തേനിനെ സുർക്ക കേടാക്കി കളയുന്നത് പോലെ, തേനിലേക്ക് സുർക്ക ഒഴിച്ചാൽ തേന് കേടാകുന്നത് പോലെ അവന്റെ കർമ്മങ്ങളെ മോശപ്പെട്ട സ്വഭാവം, സൽ സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റ്, അത് ഇല്ലാതെയാക്കി കളയും, ഫസാദാക്കി കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. മറ്റുള്ളവരുടെ സഹായിക്കാനുള്ള മനസ്സ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക മനസ്സ് തന്നെയാണ്. മഹാന്മാരായ സലഫുകൾ, സഹാബ, അതിന് വലിയ മാതൃകകളാണ്. പ്രത്യേകിച്ചും അൻസാരികൾ, അല്ലാഹു തആല അവരെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്, അവരുടെ സ്വഭാവം, വയുഅസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അവർ ദാരിദ്ര്യത്തിലാണ്, അവർക്ക് ദാരിദ്ര്യമുണ്ടായിട്ടും അവർ അവരുടെ സ്വന്തത്തേക്കാൾ മറ്റുള്ളവർക്ക്, മുഹാജിറുകൾക്ക് പ്രാധാന്യം കൊടുത്തവരാണ്. അവർ പ്രയാസത്തിലാണ്, അവർ ധാരാളമുള്ള ആളുകളൊന്നുമല്ല, പക്ഷെ അവർ പ്രയാസത്തിൽ, അവർ ദാരിദ്ര്യത്തിലായിരിക്കെ തന്നെ സ്വന്തത്തേക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്ത ആളുകളാണ്, പ്രാമുഖ്യം കൊടുത്ത ആളുകളാണെന്ന് അൻസാരികളെ പുകഴ്ത്തിക്കൊണ്ട് അല്ലാഹു തആല പറഞ്ഞത് കാണാം. അപ്പോ ഇങ്ങനെയുള്ള സലഫുകൾ, അവർ അവരുടെ മറ്റുള്ളവരെ സഹായിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് കാണാം. സഹാബത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ, അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത് കാണാം. ഷൈഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആരാ? അറിവിന്റെ വിഷയത്തിൽ ഷെയ്ഖാണ്, ഷൈഖുൽ ഇസ്ലാം എന്നാണ് അദ്ദേഹത്തെ കുറിച്ച്, ഇസ്ലാമിന്റെ ഷെയ്ഖാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കിതാബുകൾ, അദ്ദേഹത്തിന്റെ അറിവ് അത്ര വിശാലമാണ്. അദ്ദേഹം ആ പഠിക്കുന്ന വിഷയത്തിലും അതുപോലെ തന്നെ ജിഹാദിന്റെ വിഷയത്തിലും ദഅവത്തിന്റെ വിഷയത്തിലും മുഴുകിയ ആളായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കാന ഷൈഖുൽ ഇസ്ലാം യസ്അ സഅയൻ ശദീദൻ ലിഖവാഇ ഹവൈജി നാസ്, ഇബ്നുൽ ഖയ്യിം പറയാണ് ജനങ്ങളുടെ ആവശ്യത്തിന്റെ, ജനങ്ങളുടെ ആവശ്യം പൂർത്തീകരിക്കുന്ന വിഷയത്തിൽ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ നന്നായി പരിശ്രമിച്ചിരുന്നു എന്നാണ്. അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി, അദ്ദേഹം വലിയ പണ്ഡിതനാണ്, അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷേ ഈ കാര്യം ജനങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുന്ന വിഷയത്തിലും അദ്ദേഹം നന്നായി പരിശ്രമിച്ചിരുന്നു എന്ന് കാണാം. അതാണ് ബദലുൽ മഅറൂഫ്. മൂന്നാമത്തെ കഫുൽ അദ, സൽസ്വഭാവത്തിന്റെ മൂന്നാമത്തെ ഭാഗം അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാ പറഞ്ഞിട്ട്, മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, അവർക്ക് ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ തടയുക, സൽസ്വഭാവത്തിന്റെ മറ്റൊരു ഭാഗമാണ്. ഒരിക്കലും നമ്മളെ കൊണ്ടൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല. മാത്രമല്ല മറ്റുള്ളവരെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തടയണം. ആദ്യം ഉണ്ടാകണം നമ്മളെ കൊണ്ടൊരാൾക്കും ശാരീരികമായിട്ടോ നമ്മുടെ നാവ് കൊണ്ടോ നമ്മുടെ അവയവങ്ങൾ കൊണ്ടോ ഒരു ഉപദ്രവം ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് നാവ് കൊണ്ട് നമ്മൾ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ കേട്ടിട്ടുണ്ടാകും, ഇന്ന ഫുലാന തഖൂമുൽ ലൈല വതസൂമുൻ നഹാർ, അവൾ രാത്രി നിസ്കരിക്കുന്ന പെണ്ണാണ്, പകൽ സമയത്ത് സുന്നത്ത് നോമ്പ് എടുക്കുന്ന പെണ്ണാണ്, സദഖ കൊടുക്കുന്ന പെണ്ണാണ്, വതുഅദി ജീറാനഹ ബിലിസാനിഹ, അവൾക്ക് ഒരു കുഴപ്പമുണ്ട്, എന്താ പ്രശ്നം, അവൾക്കുള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ അവൾ തന്റെ നാവ് കൊണ്ട് തന്റെ അയൽവാസിയെ ഉപദ്രവിക്കുന്നവളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഇങ്ങനെ ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞു, അവൾ തന്റെ അയൽവാസികളെ നാവ് കൊണ്ട് ഉപദ്രവിക്കുന്നവളാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ലാ ഖൈറ ഫീഹ, അവൾ നമസ്കരിക്കുന്നുണ്ട്, തഹജ്ജുദ് നമസ്കരിക്കുന്ന പെണ്ണാണ്, സുന്നത്ത് നോമ്പെടുക്കുന്ന പെണ്ണാണ്, സദഖ കൊടുക്കുന്ന പെണ്ണാണ്, പക്ഷെ അവരെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് അവൾ തന്റെ അയൽവാസിയായിട്ടുള്ള ആളുകളെ നാവ് കൊണ്ട് ഉപദ്രവിക്കുന്നത് കൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത് എന്താ, ലാ ഖൈറ ഫീഹ, അവരിൽ ഒരു നന്മയുമില്ല എന്നാ പറഞ്ഞത്, ആ പെണ്ണിൽ ഒരു നന്മയും ഇല്ല, അവർ നരകത്തിന്റെ ആളാണ്, അവൾ നരകത്തിലാണ്. എന്താണ് അവൾ ചെയ്ത തെറ്റ്? നിസ്കരിക്കാത്തോണ്ടുള്ള പ്രശ്നമാണോ? അവൾ രാത്രി നിസ്കരിക്കുന്ന പെണ്ണാണ്, പക്ഷെ അവൾ നാവ് കൊണ്ട് മറ്റുള്ളവർ ഉപദ്രവിക്കുന്നത് കൊണ്ട് അവൾ ഹിയമിൻ അഹ്ലിന്നാർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു പെണ്ണിനെ കുറിച്ച് റസൂലിനോട് പറഞ്ഞു, അവർ നിർബന്ധ നമസ്കാരം നിർവഹിക്കുന്നവരാണ്, സദഖ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഒരാളെയും അവർ ഉപദ്രവിക്കൂല, നാവ് കൊണ്ടാകട്ടെ ഒരു നിലക്കും അവർ ഉപദ്രവം ചെയ്യാത്ത പെണ്ണാണ്, പക്ഷെ നിർബന്ധ കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഈ അമീൻ അഹ്ലിൽ ജന്ന, അവര് സ്വർഗക്കാരുടെ കൂട്ടത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്താ അവിടെ വ്യത്യാസം? ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണോ? അല്ല, നാവ് എന്ന് പറയുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം, അള്ളാഹു തആലയെ വലിയൊരു നൽകിയിട്ടുള്ള വലിയൊരു നിഅമത്ത്, അതിനെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ അവൾ ഉപയോഗിച്ചു. വേറെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവൾ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ നാവ് മോശമായതുകൊണ്ട് അവർ നരകത്തിലാണെന്ന് പറഞ്ഞു. അവരിൽ ഒരു നന്മയുമില്ല എന്ന് പറഞ്ഞു. വഖഫുൽ അദാ, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, അവർക്ക് ഉപദ്രവം തടയുക, ഇത് സ്വഭാവ സൽസ്വഭാവത്തിന് മൂന്നാമത്തെ ഒരു വശമാണ്. നമ്മൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് ഈ സ്വർഗം ലഭിക്കാനുള്ള, സ്വർഗത്തിൽ വീട് ലഭിക്കാനുള്ള മറ്റൊരു കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.